2024 ആഗസ്റ്റ് 20 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. യുഗ തേജസിന്റെ പിറവി. റാണി മോഹൻ ദാസ് എഴുതുന്നു, കാലമാണ് വ്യക്തികളെ സൃഷ്ടിക്കുന്നത്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്കൊപ്പം കാലവും നിർണായക സ്വാധീനം ചെലുത്തുമെന്നത് വസ്തുതയാണ്. മഹത്തുക്കളെ സൃഷ്ടിക്കുന്നതും കാലമാണ്. ശ്രീബുദ്ധനും വർദ്ധമാന മഹാവീരനും ശ്രീശങ്കരനും കാലത്തിന്റെ സൃഷ്ടികളാണ്. മോശയും യേശുവും നബിയും കാലത്തിന്റെ സൃഷ്ടികളാണ്. കാലത്തിന്റെ സന്തതികൾ എന്നതുപോലെ തന്നെ ഇവരെ എല്ലാം കാലാതിവർത്തികളുമാണ്. അത്തരം മഹത്തുക്കളെയാണ് യുഗപുരുഷന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യുഗപുരുഷന്മാരുടെ ജനം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപൂർവമായി മാത്രമേ ലോകത്ത് ഇത് സംഭവിക്കാറുള്ളൂ. അത്തരത്തിലുള്ള ജനനമാണ് കൊല്ലവർഷം 1032 ചിങ്ങമാസത്തിൽ ചതയം നക്ഷത്രത്തിൽ തിരുവനന്തപുരത്ത് ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ ഉണ്ടായത്. അന്ന് ജന്മമെടുത്ത ആ കുട്ടിയാണ് ശ്രീനാരായണ ഗുരു എന്ന യുഗപുരുഷനായ ലോകത്തിനെയാകെ വഴികാട്ടിയായി മാറിയത്. ചെമ്പഴന്തിയിലെ പ്രസിദ്ധമായ വയൽവാര വീട്ടിൽ കൃഷ്ണൻ വൈദ്യരുടെ സഹോദരിയായ കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും ഇളയ സന്തതിയായാണ് ഗുരുവിന്റെ ജനനം. കേരളീയ ജനസമുദായത്തെ ആകെ മാറ്റിമറിക്കുകയും അവർണരുടെ ആത്മീയാചാര്യനായി പരിലസിക്കുകയും പിന്നീട് ലോകത്തിന്റെ മുഴുവൻ ആരാധന പാത്രമായി പരിണമിക്കുകയും ചെയ്തു ശ്രീനാരായണ ഗുരുസ്വാമികൾ എന്ന യുഗപുരുഷൻ. ചരിത്രത്തിൽ ശേഷിക്കാൻ കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ മഹത്വത്തിന് ആസ്പദമായ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടായിരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു അപൂർവ മാർഗരേഖയാണ്. ഗുരുദേവൻ എന്ന പ്രതിഭാസത്തെ അതിന്റെ എല്ലാ വ്യാപ്തിയിലും തിട്ടപ്പെടുത്തി അതിന്റെ വിപ്ലവ സാധ്യതകളെ മുഴുവൻ ഉൾക്കൊണ്ടതിനു ശേഷമേ അദ്ദേഹം വരച്ചിട്ട മാർഗരേഖ കടന്ന് അകത്തേക്ക് പ്രവേശിക്കാനാവൂ. ജന്മം കൊണ്ട് മാത്രം ഒരാൾ യുഗപുരുഷനാകില്ല. ഒരു വ്യക്തിയുടെ ജ്ഞാനകാന്ഡവും കർമ്മകാന്ഡവും സംയോജിച്ച് വിശേഷണം സംഭവിക്കുമ്പോഴാണ് മഹത്തുക്കളും യുഗപുരുഷന്മാരുമായി മാറുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മകാന്ഡം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ സത്യമാണ്. ഗുരുദേവൻ ത്യാഗോജ്വലമായ കർമ്മകാന്ഡ ത്തിലേക്ക് പ്രവേശിക്കുന്നതിനും മുൻപ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ഉണ്ട്. ജാതിജന്മി നാടുവാഴി വ്യവസ്ഥകളിൽ ഊന്നിയ സാമൂഹ്യ പശ്ചാത്തലം ആയിരുന്നു 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിലനിന്നിരുന്നത്. ഉത്കൃഷ്ടമായ സാഹിത്യവും സംഗീതവും നൃത്തവും കലയും ഈ വ്യവസ്ഥിതിയുടെ ഉൽപ്പന്നങ്ങളായിരുന്നുവെങ്കിലും ജാതി വിവേചനവും പീഡനങ്ങളും അടിമക്കച്ചവടം ഇതേ വ്യവസ്ഥിതിയെ മലീമസമാക്കിയിരുന്നു. ഉത്കൃഷ്ടമായ പ്രബുദ്ധ ഒരു ഭാഗത്തും നിർഘിഷ്ടമായ സാമൂഹ്യ ജീവിതം മറുഭാഗത്തും നിലനിന്നിരുന്ന വൈരുദ്ധ്യാത്മകതയുടെ ഈ കാലഘട്ടത്തിലാണ് ചട്ടമ്പി സ്വാമികളും ഗുരുദേവനും മറ്റനേകം സാമൂഹ്യ പരിഷ്കർത്താക്കളും ജന്മമെടുക്കുന്നത്. അതായത് ജ്ഞാനവും കർമ്മവും പൊരുത്തപ്പെടാത്ത ഒരു ഭൂമികയിലാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം ഉദയം ചെയ്യുന്നത്. ഈ നവോത്ഥാന പ്രക്രിയയുടെ വിശാല നഭസിലെ പ്രോജ്വാല താരകമാണ് ശ്രീനാരായണ ഗുരുവെന്ന യുഗപുരുഷൻ. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് ഭാരതത്തിലെ മിക്ക നവോത്ഥാന പ്രസ്ഥാനങ്ങളും രൂപം കൊള്ളുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ രണ്ട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നത് വിസ്മരിക്കുന്നില്ല. രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മ സമാജവും അയ്യ വൈകുണ്ഠസ്വാമികളുടെ സമുദ്ര സമാജം ഉടലെടുത്തത് കേരളത്തിലാണ് എന്നതും അത് പിന്നാക്ക ജാതിയിൽ നിന്ന് ഉണ്ടായതാണെന്നതും പ്രത്യേക പ്രാധാന്യമർഹിക്കുന്നു. സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്കുള്ള വികസിച്ച ഒരു പ്രക്രിയയായിരുന്നു കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം. ജാതികളായി വിഭജിക്കപ്പെട്ട് കിടന്നിരുന്ന സമൂഹത്തിൽ സവർണ എന്നോ അവർണമെന്നോ മേൽജാതിയെന്നോ കീഴ്ജാതിയെന്നോ വ്യത്യസ്തം ഇല്ലാതെ എല്ലാ ജാതികൾക്കുള്ളിലും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിന്നിരുന്നു. ആദ്യകാലത്ത് അവയൊക്കെ ആചാരങ്ങളും വിശ്വാസങ്ങളും ആയിരുന്നിരിക്കാം. എന്നാൽ കാലം മാറിയപ്പോൾ അവ അനാചാരവും അന്ധവിശ്വാസവുമായി മാറി. അതിന് കാരണം ജ്ഞാനം വർദ്ധിച്ചപ്പോൾ അതിനനുസൃതമായി കർമ്മത്തിൽ മാറ്റം വരുത്താതിരുന്നതാണ്. ജ്ഞാന വർദ്ധനവിന് അനുസൃതമായി കർമ്മ മണ്ഡലത്തിൽ മാറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ഗുരുദേവൻ. തുടർന്നുള്ള ഗുരുദേവന്റെ കർമ്മകാന്ഡം സമുദായത്തിൽ തുടങ്ങി ക്രമാനുഗതമായി പൊതുസമൂഹത്തിലേക്ക് വികസിക്കുന്ന അതിശയകരമായ കാഴ്ച ഒരു കാലഘട്ടത്തിന്റെ സാമൂഹ്യ പുരോഗതിയുടെ നേർക്കാഴ്ച കൂടിയാണ്. എല്ലാ മഹത്തുക്കളുടെയും കർമ്മകാന്ഡത്തിലെ സുപ്രധാന ഏടുകൾ അവരുടെ തീഷ്ട യൗവനത്തിലേത് ആയിരിക്കും എന്ന വസ്തുത ഗുരുദേവന്റെ കാര്യത്തിലും ശരിയാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുമ്പോൾ ഗുരുദേവന്റെ പ്രായം 32 വയസ്സായിരുന്നു. വില്ലുവണ്ടി യാത്ര നടത്തുമ്പോൾ അയ്യങ്കാളിയുടെ പ്രായം 30 ആയിരുന്നു. തീഷ്ണ യൗവനത്തിന്റെ ആദ്യ പ്രതിനിധികൾ നാരായണ ഗുരു മുതൽ കിങ്ങോട്ടുള്ള നവോത്ഥാന നായകരായിരുന്നു. ബോധങ്ങളെ നിയന്ത്രിച്ചിരുന്ന സാംസ്കാരിക ഘടകങ്ങളെ വെല്ലുവിളിക്കാനും ഉച്ചാരണം ചെയ്യാനും തീഷ്ണ യൗവനകാലത്ത് ഇവർ ചെയ്തതിനപ്പുറമൊന്നും അതിനുശേഷം ആരും ചെയ്തിട്ടില്ല.